ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെറുതാസ് റീഡിംഗ് റൂം. വെറുതയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയാണ് വായിക്കാനും ചർച്ച ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥകൾ ഇതുവരെ നമ്മൾ വായനാ മുറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് വെറുതയുടെ വായനാ മുറി പുനത്തിലിനെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥകൾ എന്ന് പറയുമ്പോ എന്താണ്, ആശുപത്രി കഥകളിലൂടെ നമുക്ക് വേറിട്ട വായനാനുഭവം സമ്മാനിച്ച എഴുത്തുകാരനാണ് ശ്രീ പുനത്തിൽ. അപ്പോ അങ്ങനെ തന്നെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ വേറിട്ടൊരു ശബ്ദം കേൾക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആശുപത്രി കഥകൾ, ഡോക്ടർ കഥകൾ എന്നൊക്കെ പറയാം. കൂടുതലും ഒരുപാട് കഥകൾ ആശുപത്രി പശ്ചാത്തലം, ഡോക്ടർ, നഴ്സ്, രോഗികൾ, അങ്ങനെ ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലം സൃഷ്ടിക്കുന്ന ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അത് മാത്രം അങ്ങനെ ആ ഒരു പശ്ചാത്തലം മാത്രമല്ല, കൂടുതൽ കഥകൾ അത്തരത്തിൽ വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ആശുപത്രി കഥകൾ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. അത് മാത്രവുമല്ല, ഒരുപാട് മറ്റ് കഥകളുമുണ്ട്. പ്രത്യേകിച്ച് ചെറുകഥകൾ, മലമുകളിലെ അബ്ദുള്ള, പിന്നെ മുയലുകളുടെ നിലവിളി, അങ്ങനെയുള്ള കഥകളുണ്ട്. വളരെ വേറിട്ട കഥകളാണ്, വളരെ വ്യത്യസ്തമായ കഥ പറച്ചിലാണ് ശ്രീ പുനത്തിലിൻ്റെത്. വളരെ നർമ്മം ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കഥാശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. ഒരു പ്രത്യേക തരത്തിലുള്ള നർമ്മമാണ്, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതുണ്ട്. നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ച് പെട്ടെന്ന് നമുക്ക് ചിരി വരുന്ന കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കും. വളരെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു വയ്ക്കും അദ്ദേഹം. വളരെ രസകരമാണ് പുനത്തിലിന്റെ കഥകൾ വായിക്കാനായിട്ട്. എന്താണ്, ചിരിയും ചിന്തയും ഒക്കെ ഇടകലർത്തിയുള്ള എഴുത്താണ് ശ്രീ പുനത്തിലിൻ്റെത്. സ്മാരകശിലകൾക്ക് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കഥകളുണ്ട് കേട്ടോ പുനത്തിലിൻ്റെ. എന്നാലും ഡോക്ടർ കഥകളല്ലാത്ത, ആശുപത്രി കഥകളല്ലാത്ത ഗണത്തിൽപ്പെടുത്താവുന്ന കഥകളുണ്ട്. എന്നിരുന്നാൽ പോലും പുനത്തിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത്തരത്തിൽ എന്താണ്, ആശുപത്രി, രോഗി, ഡോക്ടർ ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗണത്തിൽപ്പെട്ട എന്നാൽ വളരെ വ്യത്യസ്തതയുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ മാധവന്റെ ശരീരം, നമുക്ക് നേരിട്ട് കഥയിലേക്ക് വരാം. മാധവന്റെ ശരീരം, ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഡോക്ടർ മാധവന്റെ മുറിയിൽ രോഗി കടന്നു വന്നു. രോഗവിവരം ചോദിക്കുമ്പോൾ ഡോക്ടർ മാധവന്റെ തൊണ്ടയിടറി. വാക്കുകൾ വ്യക്തമാവുന്നില്ല. കറങ്ങുന്ന വലിയ കസേരയുടെ അരികിലിട്ട ചെറിയ സ്റ്റൂളിലിരിക്കുന്ന രോഗി ഡോക്ടറെ പകച്ചു നോക്കി. പൂച്ചയുടെ മുന്നിൽ അകപ്പെട്ട എലിയെ പോലെയാണ് ഡോക്ടർ മാധവന്റെ മുന്നിൽ രോഗിയുടെ അവസ്ഥ. പേര് കേട്ട വിദഗ്ധ ഡോക്ടറായ മാധവനെ രോഗികൾക്ക് ഭയമാണ്. പെരുമാറ്റം അത്രയും മോശമാണ്. പക്ഷേ ചികിത്സിച്ച രോഗികൾ മിക്കവരും രക്ഷപ്പെടും. പക്ഷേ ഇന്ന് മാധവൻ അവശനാണ്. കാലത്തെഴുന്നേറ്റ് പല്ല് തേച്ച് ഷേവ് ചെയ്ത് മുഖം തുടച്ചുകൊണ്ട് ഭാര്യയെ കട്ടൻ കാപ്പിക്കായി വിളിക്കുമ്പോൾ ഏതാണ്ട് ശബ്ദം പതറിയിരുന്നു. അപ്പോൾ തന്നെ മാധവൻ സ്വന്തം തൊണ്ടയുടെ അവസ്ഥ കണ്ണാടിയിൽ നോക്കി പരിശോധിച്ചു. ചുവപ്പ് നിറം അല്പം കൂടിയതല്ലാതെ മറ്റൊന്നും ഡോക്ടർ മാധവന് കാണാൻ കഴിഞ്ഞില്ല. ചൂടുള്ള കാപ്പി കുടിച്ച്, പത്രം വായിച്ച്, കുളിച്ച്, ഡ്രസ് മാറി പുറത്തു വന്നപ്പോഴും ശബ്ദത്തിന്റെ പതർച്ച ഡോക്ടർക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി എന്താണ് കഴിച്ചത്? കഞ്ഞിയും പയറും, പിന്നെ ഒരു കട്ടൻ ചായയും. തണുത്തതൊന്നും കഴിച്ചിട്ടില്ല. സ്വതവേ ഡോക്ടർ മാധവന്റെ തൊണ്ട വളരെ സെൻസിറ്റീവാണ്. ഡോക്ടർ മാധവൻ കുടിക്കാറില്ല, വലിക്കാറില്ല, എരിവും പുളിയും കഴിക്കാറില്ല. ഫ്രിഡ്ജിൽ വെച്ച ഒരു സാധനവും കൈകൊണ്ട് തൊടാറില്ല. പി എച്ച് ഡി വെള്ളത്തേക്കാൾ കിണറ്റിലെ വെള്ളമാണ് ഡോക്ടർ മാധവന് ഇഷ്ടം, അല്ലെങ്കിൽ ചുക്ക് വെള്ളം. എന്നിട്ടും ഡോക്ടർ മാധവന്റെ തൊണ്ട വരളുന്നു, ശബ്ദം പതറുന്നു, ശബ്ദമെടുക്കാൻ പ്രയാസം നേരിടുന്നു. ഇതെന്ത് കഥ? മാധവൻ അത്ഭുതപ്പെട്ടു. സ്വന്തം കണ്ണുകൊണ്ട് എല്ലാം കാണുന്ന മനുഷ്യന് തന്റെ കണ്ണ് കാണാൻ കണ്ണാടി ആവശ്യമുള്ളതുപോലെ എല്ലാ രോഗവും കണ്ടുപിടിക്കുന്ന ഡോക്ടർക്ക് സ്വന്തം രോഗം നിർണയിക്കാൻ മറ്റൊരു കണ്ണാടി വേണം. രോഗിയുടെ വേദന മാറ്റാൻ രോഗിയെ വേദനിപ്പിക്കുന്നത് പോലെ. അന്ന് വൈകുന്നേരം മാധവന് ചെറിയ ഒരു യോഗത്തിൽ പ്രസംഗിക്കാനുണ്ട്. 6 മണിക്ക് തന്നെ തന്റെ ക്ലിനിക്ക് പൂട്ടി അടച്ച് ഭാരവാഹികളോടൊപ്പം മാധവൻ പുറപ്പെട്ടു. മൈക്കിന് മുന്നിൽ എത്തിയപ്പോൾ മാധവന്റെ ശബ്ദം ആദ്യം പുറത്തു വന്നില്ല. കേൾവിക്കാരിൽ ഭാര്യയും കുട്ടികളും കൂടാതെ 4-5 ഡോക്ടർമാരും ഉണ്ടായിരുന്നു. പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ 4-5 മാധവന്മാർ സംസാരിക്കുന്നത് പോലെയാണ് മൈക്ക് ശബ്ദം പുറത്തേക്ക് വിട്ടത്. മൈക്കിന്റെ കുഴപ്പമല്ലെന്ന് പിന്നീടുള്ള പ്രാസംഗികന്മാർ തെളിയിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു, ഈ വീട്ടിൽ ചികിത്സയില്ല, ഞങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ മരുന്ന് തരാറില്ല, ഞങ്ങൾ ചത്തോട്ടെ, സാരമില്ല, പക്ഷേ പാവപ്പെട്ടവരെ വല്ലപ്പോഴും ചികിത്സിക്കുന്ന നിങ്ങൾ എന്തിനാണ് വെറുതെ ചാകുന്നത്? ആരെങ്കിലും പോയി നിങ്ങളുടെ തൊണ്ട കാണിക്ക്, ഇന്നലത്തെ പ്രസംഗം കലമ്പുരുണ്ടുന്ന മാതിരിയായിരുന്നു. ഡോക്ടർ മാധവൻ ഒന്നും പറഞ്ഞില്ല. ഭാര്യയോട് ശരി പറഞ്ഞാലും തെറ്റു പറഞ്ഞാലും രണ്ടിനും വ്യത്യാസം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ അസത്യവും അസത്യം പറഞ്ഞാൽ അത് സത്യവുമായിരിക്കും. എല്ലാ ഭാര്യമാരുടെയും സ്ഥിതി ഇത് തന്നെയാണോ എന്ന കാര്യം ഡോക്ടർ മാധവൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ചികിത്സക്കിടയിൽ ചിന്തിക്കാൻ നേരവും കിട്ടാറില്ല. പ്രഭാതം മുതൽ പ്രഭാതം വരെ ജോലി ചെയ്യുന്ന ഡോക്ടർ മാധവൻ ദിനപത്രം വായിക്കുന്നത് തന്നെ വളരെ ക്ലേശിച്ചിട്ടാണ്. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുതുതായി വാങ്ങിയ പുസ്തകം നിവർത്തി വായിക്കാനിരിക്കും. പുസ്തകത്തിൽ കണ്ണ് നടുമ്പോഴേക്കും ഉറക്ക ഗുളിക കഴിച്ചതിലും വേഗത്തിൽ മയക്കം വരും. അങ്ങനെ ഡോക്ടർ മാധവൻ വായിക്കാൻ വാങ്ങിവെച്ച പുസ്തകങ്ങൾ മുഴുവനും വായിക്കപ്പെടാതെ കന്യകകളായി കിടക്കുകയാണ്. പക്ഷേ ഒരൊറ്റ പുസ്തകവും ഡോക്ടർ മാധവൻ മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല. അഥവാ വല്ലപ്പോഴും കൊടുക്കുകയാണെങ്കിൽ അയാൾക്കത് സ്വന്തമായി കൊടുത്തേക്കും. താൻ വായിക്കാത്ത പുസ്തകം മറ്റൊരുവൻ വായിക്കരുത് എന്ന ചെറിയ സ്വാർത്ഥത ആ മനോഭാവത്തിന് പിന്നിലുണ്ട്. ഒരാളെ കൊണ്ട് ഒരു പുസ്തകം വായിപ്പിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ സൂത്രം ആ പുസ്തകം അയാൾക്ക് സ്വന്തമായി കൊടുക്കുക എന്നതാണല്ലോ. പിറ്റേന്ന് കാലത്ത് ടെലിഫോൺ ബെല്ല് കേട്ടുകൊണ്ട് ഡോക്ടർ മാധവൻ ഉണർന്നു. ഉറക്കച്ചടവിൽ ടെലിഫോണിൽ ഹലോ പറഞ്ഞപ്പോൾ അങ്ങേ തലക്കൽ അളിയൻ വിളിക്കുകയാണ്. മനസ്സിലാകുന്നില്ലല്ലോ, ആരാ സംസാരിക്കുന്നത്? ഞാനാ മാധവൻ. ആര്? ഞാനാണ് മാധവൻ. അപ്പോഴേക്കും ഭാര്യ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി. ഡോക്ടർ മാധവന്റെ അസുഖമാണ് പിന്നീട് ഫോണിലൂടെ ചാലുകയറിയത്. പാവം ഭാര്യ, പകുതി സ്നേഹം കൊണ്ടും പകുതി ഭർത്താവിന്റെ രോഗഭയം കൊണ്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടിലോ ആർക്കും മരുന്നില്ല, സ്വന്തം രോഗം മനസ്സിലാക്കാനുള്ള കഴിവുമില്ല. പിന്നീട് ഡോക്ടർ മാധവന്റെ ഭാര്യ നിശബ്ദയായി. റിസീവർ വീണ്ടും ഏറ്റുവാങ്ങിയ മാധവനോട് അളിയൻ പറഞ്ഞു, ആരെങ്കിലും ഉടനെ കാണിക്കണം, ഇപ്പോൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഏതോ കോറസ് പോലെ തോന്നുന്നു, പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങളൊക്കെ സ്വന്തം രോഗത്തിൽ ഇങ്ങനെ ഉദാസീനരായാലോ, കഷ്ടം. വീട്ടിൽ മാത്രമല്ല ആശുപത്രിയിലും രക്ഷയില്ലാത്ത അവസ്ഥയിലായി ഡോക്ടർ മാധവൻ. വളരെ അടുപ്പമുള്ള രോഗികൾ തന്നെ പറയാൻ തുടങ്ങി, ഡോക്ടർക്ക് എന്ത് പറ്റി, ശബ്ദം വല്ലാതെ പതറുന്നുണ്ടല്ലോ, ആരെങ്കിലും കാണിക്കരുതോ? സ്ഥിരമായി ടോൺസിൽസ് ചികിത്സിക്കാൻ വരുന്ന ഒരു നിത്യരോഗി ചോദിച്ചു, ടോൺസിൽസ് വീങ്ങിയതാണോ? എങ്കിൽ ഉടനെ ഡോക്ടർ ENT കാണിച്ച് ഓപ്പറേഷൻ നടത്തണം. അല്ല, മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ, വൈദ്യന്റെ കുട്ടി പുഴുത്തേ ചാകൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ, എന്നോട് പരിഭവിക്കരുത്. അങ്ങ് പലതവണ പറഞ്ഞിട്ടും ഞാൻ ഓപ്പറേഷൻ ഒരുങ്ങാത്തത് വെറും പേടി കൊണ്ടാണ്. അന്ന് വൈകുന്നേരം ഡോക്ടർ മാധവൻ തന്റെ സുഹൃത്തായ ENT സർജനെ കാണാൻ പോയി. പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, എരിവും പുളിയും കഴിക്കാത്ത ഡോക്ടർ മാധവന് ഈ അവസ്ഥ വന്നുപെട്ടതിൽ ENT സർജൻ അല്പം അതിശയം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മാധവൻ പറഞ്ഞു, കള്ളു കുടിക്കാത്ത ശ്രീ കെ കേളപ്പൻ മരിച്ചത് ലിവർ സിറോസിസ് ആയിട്ടല്ലേ. ENT സർജന് മനസ്സിലായോ എന്തോ? അദ്ദേഹം തന്റെ ഉപകരണങ്ങൾ എടുത്ത് മാധവന്റെ തൊണ്ട പരിശോധിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ആദ്യത്തെ കുഴപ്പം കണ്ടുപിടിക്കുന്നത്. ഡോക്ടർ മാധവന്റെ നാവിന് നീളമില്ല, ജന്മനായുള്ള ടങ് ടൈ, അതായത് അടിനാവിന് ഒട്ടും നീളമില്ല. നാവ് പുറത്തേക്ക് നീട്ടാൻ വേണ്ടത്ര സൗകര്യം ദൈവം കൊടുത്തിട്ടില്ല. സൃഷ്ടികർത്താവ് എന്തെല്ലാം തമാശകളാണ് കാണിക്കുന്നത്! നാവ് വലിച്ച് പുറത്തേക്ക് നീട്ടിയിട്ട് വേണം തൊണ്ടയ്ക്കുള്ളിലെ അത്ഭുതങ്ങൾ കാണാൻ. ENT സർജൻ തൊണ്ട മരവിപ്പിക്കുന്ന മരുന്ന് കൊടുത്തിട്ടും ഡോക്ടർ മാധവനെ പരിശോധിക്കാൻ കഴിഞ്ഞില്ല. തങ്കൈ എന്തേ കട്ട് ചെയ്യാതിരുന്നത്? ENT സർജൻ ചോദിച്ചു. മരിച്ചുപോയ അച്ഛനോട് ചോദിക്കണം, മാധവൻ പറഞ്ഞു. ഏതായാലും തങ്കൈ കട്ട് ചെയ്ത് തൊണ്ട പരിശോധിക്കണം, ENT പറഞ്ഞു. 5 വയസ്സിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ 50-ാം വയസ്സിലോ? മാധവൻ ഉള്ളാലെ ഒന്ന് ചിരിച്ചു. അങ്ങനെ അവസാനം ഡോക്ടർ മാധവൻ പ്രശസ്തനായ ENT പ്രൊഫസർ വിജയരാഘവന്റെ സന്നിധിയിലെത്തി. ഡോക്ടർ മാധവന്റെ അച്ഛനെയും ഡോക്ടർ വിജയരാഘവൻ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ അത് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. ഒരു വെള്ളിയാഴ്ച കാലത്ത് ഡോക്ടർ മാധവനെ മയക്കുമരുന്ന് കൊടുത്ത് പരിശോധിക്കാൻ പ്രൊഫസർ വിജയരാഘവൻ തീരുമാനിച്ചു. ഡോക്ടർ മാധവൻ സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് കുഴപ്പങ്ങൾ തുടങ്ങുന്നത്. ജീവിതകാലത്ത് ആരുടെയും ചികിത്സയ്ക്ക് വിധേയനാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഡോക്ടർ മാധവൻ ഇക്കാലം അത്രയും ജീവിതം തള്ളി നീക്കിയത്. പക്ഷേ മനുഷ്യർ ഒന്നിച്ഛിക്കുന്നു, ഡോക്ടർ മറ്റൊന്ന് വിധിക്കുന്നു. ആരും അറിയാതെ ആരും കാണാതെ ചികിത്സ നടത്താൻ ഡോക്ടർ മാധവൻ മോഹിച്ചു. ഒരു സുഹൃത്തിനെയും കൂട്ടി മെഡിക്കൽ കോളേജിൽ പോകാനാണ് മാധവൻ തീരുമാനിച്ചത്. ഭാര്യ സമ്മതിച്ചില്ല. ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ഡോക്ടർ മാധവൻ ഭാര്യയോടൊപ്പം മെഡിക്കൽ കോളേജിലെ പേ വാർഡിൽ അഡ്മിറ്റായി. കട്ടിൽ കണ്ടപ്പോൾ തന്നെ മാധവൻ വിഷമിച്ചു. ആരൊക്കെ കിടന്നതാണ് ഈ കട്ടിൽ? ആരൊക്കെ മരിച്ചതാണ് ഈ കിടക്കയിൽ? ഏതൊക്കെ രോഗബീജങ്ങളാണ് ഈ കിടക്ക വരിയിൽ? ഡോക്ടർ മാധവൻ ഏറെ നേരം കസേരയിൽ ഇരുന്നു കൊണ്ട് പണ്ട് വായിച്ച ടോൾസ്റ്റോയിയുടെ ഡെത്ത് ഓഫ് ഇവാൻ ഇലിച്ച് എന്ന കഥ അയവിറക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഡോക്ടറും നേഴ്സും കടന്നു വരുന്നത്. രക്തവും മൂത്രവും പരിശോധിച്ച റിപ്പോർട്ട്, നെഞ്ചിന്റെ ഫോട്ടോ, ഹൃദയമിടിപ്പിന്റെ നീണ്ട കഥ എഴുതിയ ECG പേപ്പർ, എല്ലാം വിശദമായി ഡോക്ടർ കണ്ണോടിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഡോക്ടർ മാധവന്റെ തോളിൽ ഒരു സൂചി കയറി. ടെറ്റനസ് ടോക്സോയിഡ്, നല്ല ഇഞ്ചക്ഷനാണ് TT അഥവാ ടെറ്റനസ് ടോക്സോയിഡ്. ചത്താലും ടെറ്റനസ് പിടിക്കില്ല. രാത്രി 7 മണിയായില്ലേ, ഇനി ഒന്നും കഴിക്കണ്ട, അതിരാവിലെ ഞാൻ എത്തും, 9 മണിക്ക് തിയേറ്റർ റെഡി, ഡോക്ടർ പറഞ്ഞു. തിയേറ്റർ എന്ന് കേട്ടപ്പോൾ മാധവന് ആശ്വാസം. ഓപ്പറേഷൻ തിയേറ്ററും സിനിമാ തിയേറ്ററും രണ്ടും രണ്ടാണെങ്കിലും തിയേറ്റർ സുഖമുള്ള ഒരു വാക്ക് തന്നെയാണ്. സിനിമാ തിയേറ്ററിൽ അനവധി പേർ സ്ക്രീനിലെ കാഴ്ച കാണുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗി മാത്രം മയക്കുമരുന്നിന്റെ മായാലോകത്തിൽ തന്റെ തലച്ചോറിന്റെ സ്ക്രീൻ മാത്രം കാണുന്നു. രാത്രി നന്നായി ഭക്ഷണം കഴിച്ച് പരിചയമായ മാധവന് അന്ന് ഉറക്കം വന്നില്ല. കാലത്ത് വാതിലിൽ മുട്ട്. 6:00 വാതിൽ തുറന്നു. ഒരു നേഴ്സും കയ്യിൽ തൂക്കുപാത്രം പിടിച്ച ബോയി. അരിശം വന്നു. ജീവിതത്തിൽ ഒരിക്കലും വയറിളകാത്ത എനിക്ക് ഇനിയുമേനോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഞാൻ സുഖമായി കക്കൂസിൽ പോകും. വയറ് കഴുകാൻ വന്നവർ അന്ധാളിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ 1/2 മണിക്കൂർ കഴിഞ്ഞു വരൂ, ഞാൻ ആദ്യം ഒന്ന് സ്വയം ശ്രമിക്കട്ടെ. കേൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിസ്റ്റർ പറഞ്ഞു, ഇത് തണുത്തു പോകും സർ. വാതിലടച്ചുകൊണ്ട് സിസ്റ്ററും മാധവന്റെ ഭാര്യയും പുറത്തുപോയി. മാധവൻ അലോസരത്തോടെ ബോയിയെ നോക്കി. അവൻ ഒരു റബ്ബർ ഷീറ്റ് കിടക്കയിൽ വിരിച്ചു. ഉടുമുണ്ട് അഴിച്ചു മാറ്റി മാധവൻ കിടക്കയിൽ തണുത്ത റബ്ബർ ഷീറ്റിൽ ചരിഞ്ഞു കിടന്നു. ആന പടിഞ്ഞതുപോലെ മാധവൻ കിടന്നു. ക്ലോസറ്റിൽ ഇരുന്നപ്പോഴാണ് സോപ്പ് വാട്ടർ എനീമയുടെ മഹത്വം ഡോക്ടർ മാധവൻ മനസ്സിലാവുന്നത്. ശോധനയ്ക്ക് ഇത്രയും ആനന്ദ ലഭ്യോ? ചൂടുള്ള കാപ്പി വേണ്ട, വർത്തമാന പത്രം വേണ്ട, ചിന്തിച്ചിരിക്കേണ്ട ഒരു ആശയ മലിനീകരണം പോലെ സ്വച്ഛന്ദമായി എല്ലാം പുറത്തു പോകുന്നു. കൃത്യം 8:30 ഒരു പച്ച കുപ്പായവും വീൽചെയറുമായി സിസ്റ്ററും ബോയും വന്നു. കുപ്പായം മാറ്റി മാധവൻ പച്ചയണിഞ്ഞു. തിയേറ്ററിൽ ഉപയോഗിക്കേണ്ട ഗ്ലൂക്കോസ് കുപ്പിയും സിറിഞ്ചും കേനുകളും മറ്റും മരുന്നുകളും മാധവന്റെ മടിയിൽ വെച്ചു കൊടുത്തു. ഇടനാഴിയിലൂടെ വീൽചെയർ നീങ്ങുകയാണ്. ഡോക്ടർ മാധവൻ പ്രീ ഓപ്പറേറ്റീവ് മുറിയിൽ കടക്കുന്നത് വരെ തല താഴ്ത്തിയിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിരവധി പേർ ഇരിക്കുന്നുണ്ട്. കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ എതിരേൽക്കാൻ പ്രീ ഓപ്പറേറ്റീവ് മുറിയിൽ എത്തിയപ്പോൾ മാധവൻ കണ്ണുകൾ തുറന്നു. പച്ച തൊപ്പിയും പച്ച കുപ്പായവും ഇട്ട പ്രസന്നവദനനായ പ്രൊഫസർ വിജയരാഘവൻ ഡോക്ടർ മാധവന്റെ തോളിൽ തട്ടി. ബോധം കെടുത്തുന്ന ഡോക്ടർ മത്തായി കയ്യിലൊരു ബ്രീഫ് കേസുമായി കടന്നു വന്നു. പ്രീ ഓപ്പറേറ്റീവ് മുറിയിലിരുന്ന് അയാൾ സിഗരറ്റിന് തീ കൊളുത്തി. മത്തായി ധാരമുറിയാതെ സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കും. അണയാറായ ഒന്നുകൊണ്ട് പുതിയത് കൊളുത്തുക, അതാണ് ഡോക്ടർ മത്തായിയുടെ രീതി. ഇന്നത്തെ ഇര VIP ആണല്ലോ, മത്തായി ഡോക്ടർ വിജയരാഘവനോട് പറഞ്ഞു. VIP അല്ല, VVIP ആണ്. അവർ രണ്ടുപേരും ഡോക്ടർ മാധവനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. പട്ടുമത്തേക്കാൾ സുഖമുള്ള ഓപ്പറേഷൻ ടേബിൾ, ഹൈഡ്രോളിക്കിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന കുഷിൻ ബെഡ്, ഡോക്ടർ മാധവന്റെ കൈത്തണ്ടയിൽ എഴുന്നു നിൽക്കുന്ന ഞരമ്പിൽ ഡോക്ടർ മത്തായി കാനുല കുത്തിക്കയറ്റി. കാനുലയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മയക്കുമരുന്ന് നിറഞ്ഞ സിറിഞ്ച് പതുക്കെ പതുക്കെ ഒഴിയുകയാണ്. മരുന്ന് പകുതിയോളം കയറിയത് ഓർമ്മയുണ്ട്. പിന്നെ നിറയെ ചിത്രങ്ങൾ, വർണ്ണങ്ങൾ, മേഘങ്ങൾ, പുകമഞ്ഞ്, കോട, മൂടൽ മഞ്ഞ്, അമൂർത്തമായ ജലച്ഛായ ചിത്രങ്ങൾ. ഡോക്ടർ വിജയരാഘവന്റെ കൈകൾ ചലിക്കാൻ തുടങ്ങി. ഡോക്ടർ മത്തായി രോഗിയെ മായാപ്രപഞ്ചത്തിലേക്കും ഡോക്ടർ വിജയരാഘവൻ സത്യപ്രപഞ്ചത്തിലേക്കും കൊണ്ടുപോവുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു. ബോധം കെടുത്തുന്ന ഡോക്ടർ മത്തായിയും ENT സർജൻ ഡോക്ടർ വിജയരാഘവനും ബോധം കെട്ട് വീഴുമെന്ന അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ഡോക്ടർ മാധവന്റെ ഹൃദയമിടിപ്പ് നിലച്ചിരിക്കുകയാണ്. ആശുപത്രിയിലെ ഡോക്ടർമാർ മുഴുവൻ ടേബിളിന് ചുറ്റും നിരന്നു നിന്നു. ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വളരെ ശാന്തനായി ഡോക്ടർ മാധവൻ ഉറങ്ങുകയാണ്. മരവിച്ച ശരീരത്തിൽ ഇനിയും സൂചി കുത്തി കയറ്റുന്നത് അവർ നിർത്തി. ഡോക്ടർമാർ ഓരോരുത്തരായി പുറകോട്ട് പോവുകയാണ്. അവസാനം ഡോക്ടർ വിജയരാഘവൻ ജീവിച്ചിരുന്ന മാധവന്റെ തൊണ്ടയിൽ താൻ ഇറക്കിയ 2 കുഴലുകൾ വലിച്ചെടുത്തു. ബോധം കെടുത്തിയ കുഴലും തൊണ്ട പരിശോധിച്ച കുഴലും. ഇപ്പോൾ മാധവന്റെ ശരീരത്തിൽ ചാനലുകൾ ഒന്നുമില്ല. മുഖം മറച്ചുകൊണ്ട് നീളം കൂടിയ വെളുത്ത ശീല മാധവനെ മൂടിയപ്പോൾ ശരീരത്തിൽ എന്തോ ഉണർന്നു. കൈപൊക്കി പുതപ്പ് മാറ്റാൻ മാധവന്റെ ആത്മാവ് ആഗ്രഹിച്ചു. ആത്മാവിന് വികാരമേ ഉള്ളൂ, അതിന് ശക്തിയില്ല. ഈ സത്യം അറിയാതെ മാധവൻ ശ്രമിക്കുകയാണ്. പക്ഷേ അയാൾക്കാവുന്നില്ല. പച്ച പുതപ്പ് വിരിച്ച ട്രോളിയിലേക്ക് മാധവന്റെ ശരീരം മാറ്റിക്കിടത്തി. ഡോക്ടർ വിജയരാഘവനും ഡോക്ടർ മത്തായിയും മ്ലാനവദനരാണ്. ഒരു ഫ്യൂണറൽ എന്ന പോലെയാണ് അവർ നടക്കുന്നത്. അയ്യോ, നിങ്ങൾ ദുഃഖിക്കരുത്, എനിക്കൊന്നുമില്ല, എനിക്ക് സുഖമാണ്, മാധവൻ പറയുവാൻ ആഗ്രഹിച്ചു. ട്രോളി ഓപ്പറേഷൻ മുറികൾ പിന്നിട്ട് കൊറിഡോറിലൂടെ പുറത്തേക്ക് കടക്കുമ്പോൾ ദയനീയമായ രോദനം ഉയരുന്നു. മാധവന്റെ ഭാര്യ. അവർ വാവിട്ട് നിലവിളിക്കുന്നു, നെഞ്ചത്തടിക്കുന്നു, അലമുറയിടുന്നു, തലതല്ലി തകർക്കാൻ ശ്രമിക്കുന്നു. മാധവന്റെ ഭാര്യയുടെ കണ്ണീരിൽ കുതിർന്ന രോദനം അവിടെ മുഴുവൻ അലയടിക്കുകയാണ്. അയ്യോ, നീ കരയരുതേ, ദുഃഖിക്കരുതേ, ഇതാ ഞാനിവിടെ ഉണ്ട്. എനിക്ക് മാധവന് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളെല്ലാം വെറുതെ അലമുറയിടുകയാണ്, അയാൾ വിളിച്ചു കൂവി. പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല. ട്രോളിയിൽ നിന്നും പുതപ്പ് വലിച്ചു മാറ്റി സർവശക്തിയും ഉപയോഗിച്ച് മാധവൻ താഴേക്ക് ചാടി. പക്ഷേ വീഴുന്നില്ല. പക്ഷേ എന്തോ കനം കുറഞ്ഞ ഒരു വസ്തു താഴെ വീണു. ആത്മാവ്. അത് തറയിൽ തൊടുന്നേയില്ല. പൊങ്ങുതടി പോലെ പൊങ്ങി പൊങ്ങി കളിക്കുന്നു. ആ നിമിഷത്തിൽ മാധവന്റെ ശരീരം ശവശരീരമായി മാറി. ഇതാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ചെറുകഥ മാധവന്റെ ശരീരം. ഈ കഥ വായിച്ചു തുടങ്ങിയപ്പോഴും കഥയുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളവും വളരെ രസകരമായി സന്തോഷത്തോടെ വായിച്ചു കൊണ്ടിരുന്നു. വളരെ പെട്ടെന്നാണ് കഥ ഒരു യൂടേണിലേക്ക് തിരിഞ്ഞ് മാധവൻ എന്ന ഡോക്ടർ മാധവന്റെ ശരീരം എന്നുള്ള ഒരു ഒരു കാര്യത്തിലേക്ക്, ആ ശരീരം മാത്രമായി ചുരുങ്ങുന്നത് കഥയ്ക്ക് ഒടുവിലാണ്. നമ്മള് കഥ ഒരുപാട് എന്താ പറയാ, നമ്മൾ സന്തോഷിച്ചൊക്കെ വായിച്ചു വരും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ കഥ വായിക്കുമ്പോൾ ഭയങ്കര വളരെ എന്താ പറയാ, വളരെ ഒരു സന്തോഷത്തിന്റെ മൂടി തന്നെയാണ്, അല്ലെങ്കിൽ വളരെ നമ്മമായിട്ടാണ് നമ്മള് നമുക്കൊരു വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ആസ്വദിച്ച് വായിക്കില്ലേ, അങ്ങനെ വായിച്ചു വന്നിട്ടാണ് പെട്ടെന്നാണ് ആ കഥാഗതി മാറുന്നത്. അത് കഥാകാരന്റെ വലിയൊരു തന്ത്രമാണ്. ആ രീതിയിൽ കഥയ്ക്ക് ഇങ്ങനെ ഒരു യൂട്ടേൺ കൊടുത്ത് പെട്ടെന്ന് നമ്മൾ വായനക്കാരെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ, കഥയ്ക്ക് മൊത്തത്തിൽ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫാന്റസിയാണ്, ഒരു ഫാന്റസിയിലേക്ക് കടക്കുന്നുണ്ട് കഥ. അപ്പോ അതാണ് മാധവന്റെ ശരീരം. അപ്പോ പുനത്തിലിന്റെ കഥ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഡോക്ടർ കഥകളുണ്ട്. അത്തരത്തിൽ ഒരു ഡോക്ടർ കഥയാണെങ്കിലും ഇതെന്താണ്, അസുഖം വരുന്ന ഡോക്ടർ, തൊണ്ടയ്ക്ക് അസുഖം വരുന്ന ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർക്ക് ഡോക്ടറെ തന്നെ ചികിത്സിക്കാനാവാത്തത് കൊണ്ട് ഡോക്ടർ മറ്റൊരു ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നു. അങ്ങനെ എന്താണ് ഒടുവിൽ ആ ഒരു ചികിത്സക്കൊടുവിൽ എന്താണ് ഒരു ഓപ്പറേഷന് വിധേയനാവുകയും ആ ഓപ്പറേഷനൊടുവിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ മാധവൻ വെറും ശരീരമായി മാറുന്നു. അപ്പോൾ ആ ശരീരത്തിനുള്ള ആത്മാവ്, ഉള്ളിലെ ആത്മാവ് ഒടുവിൽ എന്താണ്, അതാണ് ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യവും കഥയ്ക്ക് വല്ലാത്തൊരു തലത്തിലേക്കാണ് ഒടുവിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എത്തിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ആത്മാവ് തറയിൽ തൊടുന്നില്ല എന്ന് പറയുന്നുണ്ട്, കനം കുറഞ്ഞ ഒരു വസ്തു താഴേക്ക് വീഴുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയും നമ്മൾ വിചാരിക്കും അതെന്താണ് എന്ന് വിചാരിക്കുമ്പോൾ ആത്മാവ് എന്ന് കഥാകാരൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ശരീരത്തിലാണ് ഭാരം, ആത്മാവിന് ഭാരം ഏതുമില്ല, ഭാരം ഒന്നുമില്ലാത്ത ലോകത്താണ് ആത്മാവ് എന്നുള്ള ഒരു വലിയ ഫിലോസഫി കൂടി പറഞ്ഞു വെക്കുന്നു കഥാകാരൻ. അപ്പോ ഈ ഒരു കഥയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്. ഒരു വലിയ ഒരു ആസ്വാദനം പറയാൻ നിൽക്കുകയാണെങ്കിൽ ഓരോ വരിയും നമ്മള് ഈ ഡോക്ടർ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ കീറി കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഈ കഥയ്ക്ക്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ഈ കഥയുടെ ആസ്വാദനം. മറ്റൊന്നുമല്ല, അതായത് ആദ്യം ഒരു ഡോക്ടർ രോഗി ബന്ധത്തെ കുറിച്ച് പറയുന്നത്, ഇത് അതിവിദഗ്ധനായ ഡോക്ടറാണെന്ന് പറയും. ചില ഡോക്ടേഴ്സിനെ പറ്റി നമ്മൾ പറയും ഭയങ്കര റഫാണ്, ദേഷ്യക്കാരനാണെന്നൊക്കെ പറയും. അത്തരം വളരെ ചില ഡോക്ടേഴ്സിനെ പറ്റി, പക്ഷെ ഭയങ്കര നൈപുണ്യമുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അത്തരത്തിലെ ഡോക്ടേഴ്സ്. അത്തരത്തിലൊരു ഗണത്തിൽപ്പെട്ട ഡോക്ടറാണ് ഈ കഥയിലെ കഥാപാത്രമായ കേന്ദ്ര കഥാപാത്രം ആയിട്ടുള്ള ഡോക്ടർ മാധവൻ. കാരണം എന്താ പറയുന്നത്, പേര് കേട്ട വിദഗ്ധ ഡോക്ടറായ മാധവന് രോഗികൾക്ക് ഭയമാണ്, പെരുമാറ്റം അത്രയും മോശമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, ചികിത്സിച്ച രോഗികൾ മിക്കവരും രക്ഷപ്പെടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താൻ ചികിത്സിച്ച മിക്കവാറും രോഗികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പാവം മാധവനെ ചികിത്സിച്ചിട്ട് മറ്റൊരു ഡോക്ടർ ചികിത്സിച്ചെങ്കിലും മാധവൻ രക്ഷപ്പെട്ടില്ല എന്നുള്ള ഒരു വലിയ ഐറണിയും കൂടെ ഈ കഥയിലുണ്ട്. കഥയുടെ തുടക്കത്തിൽ ഒരുപാട് രോഗികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഡോക്ടർക്ക് ഒരു രോഗം വന്നപ്പോൾ രക്ഷിക്കാൻ മറ്റൊരു ഡോക്ടർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ആണ് വളരെ ഐറോണിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഡോക്ടറുടെ മുമ്പിൽ എങ്ങനെയാണ് രോഗി ഇരിക്കുന്നത്, പൂച്ചയുടെ മുന്നിൽ അകപ്പെട്ട എലിയെ പോലെയാണ് എന്നും പറയുന്നുണ്ട്. അത്രയ്ക്ക് പേടിച്ചിട്ടാണ് ഡോക്ടറുടെ മുമ്പിൽ, വിദഗ്ധനായ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോ രോഗികൾക്ക് മൊത്തത്തിൽ ഭയങ്കര വെപ്രാളൊക്കെയാണ് ഡോക്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം അതിവിദഗ്ധനായ ഡോക്ടേഴ്സ്, ഈ ഒരു ഗണത്തിൽ പെടുന്ന ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതായത് അവർ കുറച്ച് റഫ് സ്വഭാവമായിരിക്കും, പക്ഷെ അവർ ചികിത്സിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു വരികയും ചെയ്യും. നമ്മൾ വളരെ വെപ്രാളപ്പെട്ടും പേടിച്ചൊക്കെ ആയിരിക്കും അവരുടെ മുമ്പിൽ ചെന്നിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള പല ഗണത്തിൽപ്പെട്ട ഡോക്ടേഴ്സിൽ ഒരു ഗണത്തിൽപ്പെടുന്ന ഡോക്ടറെയാണ് ഇവിടെ പൂനത്തിൽ കുഞ്ഞബ്ദുള്ള വരച്ചു കാണിച്ചിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ വളരെ ജനറൽ ആയിട്ടുള്ള ചില ഫിലോസഫികൾ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. അതായത് സ്വന്തം കണ്ണുകൊണ്ട് എല്ലാം കാണുന്ന മനുഷ്യന് തന്റെ കണ്ണ് കാണാൻ കണ്ണാടി ആവശ്യമുണ്ട്. എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് എല്ലാ രോഗവും കണ്ടുപിടിക്കുന്ന ഡോക്ടർക്ക് സ്വന്തം രോഗം നിർണയിക്കാൻ മറ്റൊരു കണ്ണാടി വേണം. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഒരു അവസ്ഥയാണ്. കാരണം അവർക്കൊരു രോഗം വരുമ്പോൾ അവർക്ക് ചികിത്സിക്കാനാവില്ല. അത് എന്ത് അങ്ങനെയാണ് മറ്റ് ഡോക്ടേഴ്സിനെ കൊണ്ട് ചികിത്സിക്കുക. അത് അദ്ദേഹത്തിന്റെ ഒരു ഉപമ വളരെ നന്നായിട്ടുണ്ട്. സ്വന്തം കണ്ണുകൊണ്ട് എല്ലാം കാണുന്ന നമുക്ക് മനുഷ്യർക്ക് നമ്മുടെ കണ്ണ് കാണുന്ന പോലെ ഒരു കണ്ണാടി വേണം. അപ്രകാരമാണ് ഡോക്ടേഴ്സിന്റെ ഒരു സ്ഥിതി. അപ്പോ അതിന് വളരെ ഒരു മെഡിക്കൽ ടേം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് രോഗിയുടെ വേദന മാറ്റാൻ രോഗിയെ വേദനിപ്പിക്കുന്നത് പോലെ. അപ്പൊ നമുക്ക് ഈ മരവിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ ഒക്കെ തരുന്നത് നമുക്ക് പിന്നീട് ഉള്ള വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്കിപ്പോ ലോക്കൽ അനസ്തീഷ്യ എടുക്കുന്നതായിരുന്നാലും ജനറൽ അനസ്തീഷ്യ ആയിരുന്നാലും ഒക്കെ നമുക്ക് ആദ്യം ഒരു സ്പൈനൽ അനസ്തീഷ്യ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ആദ്യം ഒരു ഇഞ്ചക്ഷൻ ആണ് തരുന്നത് അല്ലെ. അപ്പൊ വേദന മാറാനാണ് ഇഞ്ചക്ഷൻ. ഇവൻ നിസ്സാരം നമ്മൾ ഭയങ്കര തലവേദനയായിട്ട് പോകുമ്പോഴും ആ പെട്ടെന്ന് അത് പെയിൻ മാറുന്നതിനായിട്ട് ആദ്യം നമുക്കൊരു ഇഞ്ചക്ഷൻ തരും. അപ്പൊ വേദന അകറ്റാനായിട്ടാണ് നമുക്ക് ആ ഇഞ്ചക്ഷൻ തരുന്നതെങ്കിലും ആ ഇഞ്ചക്ഷനും എന്താണ് വേദനാജനകമാണ്. അപ്പൊ അത് അദ്ദേഹം പറയുന്നതാണ് രോഗിയുടെ വേദന മാറ്റാൻ രോഗിയെ വേദനിപ്പിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. ഡോക്ടർക്ക് മറ്റൊരു ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കുക എന്നുള്ളത് അത്തരത്തിലൊരു അവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ സ്വന്തം ശബ്ദം മാറി വരുന്നത് ഇടർച്ച സംഭവിക്കുന്നത് അദ്ദേഹത്തിന് സ്വയം തോന്നിത്തുടങ്ങി. പിന്നീട് എന്താണ് മൈക്കിന് മുന്നിൽ പോയപ്പോൾ പല മാധവന്മാർ പ്രസംഗിക്കുന്നതായിട്ട് തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് മൈക്കിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു. ഡോക്ടർ മാധവൻ വിചാരിച്ചത് മൈക്കിന്റെ പ്രസംഗമാണെന്നാണ്. പക്ഷെ വളരെ നർമ്മത്തിൽ ചാലിച്ച് പറയുന്നുണ്ട് മൈക്കിന്റെ കുഴപ്പമല്ലെന്ന് പിന്നീടുള്ള പ്രാസംഗികന്മാർ തെളിയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്റെ ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ട്, തന്റെ ശബ്ദത്തിനാണ് പ്രശ്നം എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായി. അപ്പോ അത്തരത്തിലുള്ള ഒരു എന്താണ് ഡോക്ടറുടെ ഒരു വീക്ഷണം, അതൊരു ഡോക്ടറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഭാര്യ ഇനി ഡോക്ടറുടെ കുടുംബത്തെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എപ്പോഴും ഡോക്ടർ കുടുംബക്കാർക്ക് ഒരുപാട് ഡോക്ടർ ഫാമിലീസിൽ ചോദിച്ചാൽ അവര് വീട്ടിൽ ചികിത്സിക്കില്ല എന്ന് പറയും. അതായത് വീട്ടിലുള്ളവരെ ചികിത്സിക്കില്ല, ഒരു മരുന്നും എഴുതില്ല, അവർക്ക് മരുന്ന് കൊടുക്കില്ല, അവനവനൊട്ട് കഴിക്കത്തൂല്ല, അവനവൻ ചികിത്സിക്കത്തുമില്ല. അപ്പൊ രോഗം വന്ന് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു റൂട്ടീനൊക്കെ എങ്ങനെയാണ്, മാക്സിമം മരുന്ന് കഴിക്കാതെ നല്ല രീതിയിൽ എന്താണ് എരിവും പുളിയും കഴിക്കില്ല, ചൂടുവെള്ളം മാത്രമേ കുടിക്കുള്ളൂ, ചുക്കുവെള്ളം കുടിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ഒരുപാട് ശീലങ്ങൾ ഉള്ളതാണ് മാധവൻ ഡോക്ടർക്ക്. എന്നിട്ടും എന്തേ ഇദ്ദേഹത്തിന് രോഗം പിടിപെട്ടു എന്നുള്ളത് അദ്ദേഹം തന്നെ സ്വയം ആശ്ചര്യപ്പെടുന്നുണ്ട്. മറ്റ് ഡോക്ടേഴ്സിനും അത്ഭുതമാണ്, ഇതെന്താണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗം വരാനുണ്ടായ കാര്യം എന്നുള്ളത്. അപ്പൊ അത് മറ്റൊരു കാര്യമാണ് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ. ഡോക്ടേഴ്സിന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഭാര്യയെപ്പോഴും ഭാര്യമാരെ പറ്റിയും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. സ്ത്രീകളെയൊന്നും വെറുതെ വിടാൻ ഉദ്ദേശമില്ല, ഭാര്യയോട് ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും രണ്ടിനെയും വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അസത്യവും, അസത്യം പറഞ്ഞാൽ അത് സത്യവുമായിരിക്കും. എല്ലാ ഭാര്യമാരും ഇപ്രകാരമാണോ എന്നൊരു ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് ഡോക്ടർ മാധവൻ ആ ഒരു കാര്യത്തിൽ നിന്നും വ്യതിചരിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ പിന്നീട് പറയുന്ന ഏറ്റവും രസകരമായിട്ട് എനിക്ക് കഥയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം പുസ്തകങ്ങളെ പറ്റി പറയുന്നതാണ്. ഇദ്ദേഹം പുസ്തകം കയ്യിലെടുത്താൽ അപ്പൊ തന്നെ ഉറക്കം വരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഉറക്ക ഗുളിക കഴിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന് പുസ്തകം വായിക്കുന്നത്. ഇത് ഒരുപാട് ഡോക്ടേഴ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നവരാണ് പുസ്തകം കയ്യിലെടുത്താൽ അപ്പൊ ഉറക്കം വരും എന്നുള്ള ഒരു കാര്യം. അപ്പോ എന്താണ് ഡോക്ടർ മാധവൻ സ്വന്തമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആ പുസ്തകങ്ങൾ മുഴുവനും എന്താണ് കന്യകകളായി കിടക്കുകയാണ്, അതായത് വായിക്കപ്പെടാതെ കിടക്കുകയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ സ്വന്തം കളക്ഷനിൽ ഉണ്ടെങ്കിലും ഒന്നും തന്നെ വായിക്കാറില്ല, അഥവാ വായിക്കാൻ കയ്യിലെടുത്താൽ തന്നെയും ഉറക്കം വരുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോ പിന്നെ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരൊറ്റ പുസ്തകം പോലും ഒരാൾക്കും അദ്ദേഹം കൊടുക്കില്ല. അപ്പോ അതും കൂടെ ഉണ്ട് കേട്ടോ, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. പിന്നെ അഥവാ വല്ലപ്പോഴും അങ്ങനെ ആർക്കെങ്കിലും അബദ്ധത്തിൽ കൊടുക്കുകയാണെങ്കിൽ പോലും അത് അയാൾക്ക് സ്വന്തമായിട്ട് കൊടുക്കും, അയാളുടെ അടുത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞേക്കും. അതിന് പിന്നിലും ഒരു സ്വാർത്ഥതയുണ്ട് പല മനുഷ്യർ. അതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട് അതില്. കാരണം എന്താണ്, ഒരാളെ കൊണ്ട് ഒരു പുസ്തകം വായിപ്പിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ സൂത്രം ആ പുസ്തകം അയാൾക്ക് സ്വന്തമായി കൊടുക്കുക എന്നതാണ്. അപ്പൊ ഇങ്ങനെ എപ്രകാരം ഒരു പുതിയ സൂത്രം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് പേർക്കുണ്ട് കേട്ടോ. അതായത് ഇത്തരത്തിലൊരു നേച്ചർ, അതായത് നമ്മൾ സ്വന്തമായിട്ടൊരു പുസ്തകം മേടിച്ചു വെച്ചത് ഒരു പക്ഷെ നമ്മൾ അത് വായിക്കില്ല, പക്ഷെ ആരെങ്കിലും ആരുടെ നിങ്ങൾ ലെൻഡ് ചെയ്യുമോ, ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന പുസ്തകം നമ്മൾ നമുക്ക് ഉറപ്പായിട്ട് ടൈം ബൗണ്ടായിട്ട് നമ്മൾ വായിച്ചു തീർക്കും കൊടുക്കും. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് കാലാകാലങ്ങളോളം ഒരിടത്തിരിക്കും. അപ്പൊ അത് ആ ഒരു ഫിലോസഫി വെച്ചിട്ട്, ആ ഒരു സൈക്കോളജി വെച്ചിട്ട് ഇദ്ദേഹം എന്താ ചെയ്യുക, അങ്ങനെ ആരെക്കൊണ്ടെങ്കിലും ഒരു പുസ്തകം വായിപ്പിക്കരുത് എന്നുള്ള വരെ ദുരുദ്ദേശം ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പുസ്തകം സ്വന്തമായിട്ട് അങ്ങ് ആ അയാൾക്കങ്ങ് എടുത്തോളാൻ കൊടുത്തേക്കും. അപ്പൊ പിന്നെ ആ ആളത് കൈകൊണ്ട് തൊടില്ല എന്ന കാര്യത്തിൽ ഡോക്ടർ മാധവന് ഉറപ്പുണ്ട്. അപ്പോ അത്തരത്തിൽ വളരെ രസകരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഈ കഥയിലുണ്ട്. അത് മനുഷ്യനെ എത്രത്തോളം ഒബ്സേർവ് ചെയ്യുന്ന, അപ്പൊ ഡോക്ടർ എന്ന നിലയിലും വളരെ ആ ഒരു നിരീക്ഷണ പാഠവും അദ്ദേഹത്തിന്റെ കഥകളിൽ, കഥയിലെ ഓരോ വരിയിലും നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചില ഇദ്ദേഹത്തിന് അസുഖം വരുമ്പോൾ നമ്മൾ പൊതുവെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ് ഡോക്ടറെ കാണാനും ഒരു ഓപ്പറേഷന് വിധേയരാവാനൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണെങ്കിലും മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ എന്താണ് മിടുക്കരായിരിക്കും. കാരണം ഇദ്ദേഹത്തിന്റെ പേഷ്യൻസ് പോലും ഇദ്ദേഹത്തോട് എന്താ പറയണമെന്നറിയോ, എന്താണ് എന്നോട് പരിഭവിക്കരുത്, വൈദ്യന്റെ കുട്ടി പുഴുത്തേ ചാകൂ എന്ന്. പാവം ഈ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി പറയുന്നതാണ് രോഗി, പറയുകയാണ് വൈദ്യന്റെ കുട്ടി പുഴുത്തേ ചാകുന്നു. അപ്പൊ ആളുകളുടെ ഒരു അനൗചിത്യം നോക്കുക, പറയുന്നതിലും എന്നിട്ട് പറയും എന്താണ് എന്നോട് പരിഭവിക്കരുതെന്ന്. പരിഭവം തോന്നേണ്ട കാര്യം പറഞ്ഞിട്ട് ഒട്ടും പരിഭവിക്കരുത് എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോ എന്നിട്ട് എന്താണ് ഓപ്പറേഷന് വിധേയനാണെന്ന് ഡോക്ടർ ഉപദേശിച്ചിട്ട് ഈ പേഷ്യന്റ് പറയുന്ന എന്താണ്, അങ്ങ് പലതവണ പറഞ്ഞിട്ടും ഞാൻ ഓപ്പറേഷന് ഒരുങ്ങാത്തത് വെറും പേടി കൊണ്ടാണ്. അപ്പൊ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, പക്ഷെ ഡോക്ടർ എന്തായാലും ഇത് ഓപ്പറേഷൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉപദേശിക്കുന്ന ഡോക്ടറെ മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ ഒരുപാട് പേര് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള അഡ്വൈസുമായിട്ട് നമ്മളെ സമീപിക്കാറുണ്ട് ഒരുപാട് പേര്. അപ്പോ അങ്ങനെ ENT സർജനെയൊക്കെ കണ്ടു. അപ്പോ ഇദ്ദേഹം ആദ്യമായിട്ടാണ് ഡോക്ടറെ കാണുന്നത്. അപ്പം തന്റെ ഒരു മരുന്നൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടില്ല ഡോക്ടർക്ക്, ചികിത്സിക്കാനല്ലാതെ സ്വയം ചികിത്സിക്കപ്പെടാനായിട്ട് ഒരവസ്ഥ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോ മറ്റു ചില കുഴപ്പങ്ങളും കൂടി, എപ്പോഴും അങ്ങനെയല്ല, നമ്മൾ ഒരു പ്രശ്നത്തിന് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ച് തരുന്നത്. അപ്പൊ ടങ് ടൈ എന്നൊരു പ്രശ്നം, ടങ് ടൈ എന്ന് പറയുന്ന പ്രശ്നം കുഞ്ഞുനാളിലാണ് നമ്മൾ കുട്ടികൾക്ക് അത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ അപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും ആരും പറയാറില്ല. ഇതുപോലെ തൊണ്ട പരിശോധിക്കുമ്പോൾ ചിലർക്ക് മുഴുവനായിട്ട് നാക്കുപുറത്തേക്ക് നീട്ടാൻ പറ്റാതെ വരുമ്പോഴാണ് ടങ് ടൈ ഒരു ഇഷ്യൂ ആവുന്നത്. അപ്പം ചില കുട്ടികൾക്ക് അത് വരുമ്പോൾ നമ്മളൊരു 2.5-3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ടങ് ടൈ എങ്ങ് മാറ്റാനായിട്ട് ചെറിയൊരു മൈനർ ഓപ്പറേഷൻ നടത്തി അത് കട്ട് ചെയ്ത് കളയും, അതാണ് ടങ് ടൈ. അപ്പോ ഈ ടങ് ടൈ ഈ വയസ്സിൽ, ഈ 50-ാമത്തെ വയസ്സിൽ ടങ് ടൈ കട്ട് ചെയ്യണമെന്ന് ഡോക്ടർ ഉപദേശിച്ചു, ഒരു ENT സർജൻ അദ്ദേഹത്തോട് ഉപദേശിച്ചു. അപ്പൊ ഈ 50-ാം വയസ്സിൽ ഇത് ഞാൻ താൻ കട്ട് ചെയ്യണോ? അപ്പൊ അത് ചില ഡോക്ടേഴ്സ് പറയുമ്പോഴുള്ള ആ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു വെക്കുക. അത് 5-ാമത്തെ വയസ്സിൽ ചെയ്യേണ്ടിയിരുന്ന ഈ ഓപ്പറേഷൻ ഇനി 50-ാം വയസ്സിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നിട്ട് അദ്ദേഹം ഉള്ളിൽ ചിരിക്കുകയാണ്. അപ്പോ എന്താ ഈ തണ്ടൈ കട്ട് ചെയ്യാത്തതെന്ന് 50 വയസ്സുള്ള മനുഷ്യനോട് ചോദിക്കുമ്പോ ഇദ്ദേഹം നല്ല തക്ക മറുപടി കൊടുക്കുന്നുണ്ട്, എന്താണ് മരിച്ചു പോയ അച്ഛനോട് ചോദിക്കണം എന്ന്. അപ്പൊ ഇതൊക്കെ കുഞ്ഞുനാളിൽ ചെയ്യേണ്ട കാര്യമായിരുന്നു, അതിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു അസുഖമായിട്ട് പോകുമ്പോൾ പലപ്പോഴും പഴയ കുഞ്ഞു അസുഖങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കണ്ടുപിടിക്കും ഡോക്ടേഴ്സ്. അത് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് എന്താണ് തൊട്ടും തടവിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ കഥാകാരൻ. അങ്ങനെ ജീവിതകാലത്ത് ആരുടെയും ചികിത്സയ്ക്ക് വിധേയനാകരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും എന്താണ് ഒടുവിൽ സംഭവിച്ചത്, മനുഷ്യർ ഒന്നിച്ഛിക്കുന്നു, ഡോക്ടർ മറ്റൊന്ന് വിധിക്കും. നമ്മൾ സാധാരണ എന്താണ് മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണ് പൊതുവായിട്ട് നമ്മൾ പറയുന്നതെങ്കിലും ഇവിടെ പുനത്തിൽ പറഞ്ഞു വെക്കുന്നത് മനുഷ്യർ ഒന്നിച്ഛിക്കുന്നു, ഡോക്ടർ മറ്റൊന്ന് വിധിക്കുന്നു. അപ്പൊ ഒരുപാട് പേരുടെ വിധി മാറ്റി എഴുതുന്നത് അല്ലെങ്കിൽ വിധി എഴുതുന്നത് ഡോക്ടേഴ്സ് ആണ് ഈ കാലഘട്ടത്തിൽ എന്നുള്ള ഒരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഒരു കഥയിൽ. അപ്പോ പിന്നെ അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്താണ്, ആദ്യമായിട്ട് തനിക്കൊരു ടി ടി പോലും എടുത്തിട്ടില്ലാത്ത മനുഷ്യനാണ് അല്ലെ, ആ ഒരു ടി ടി എടുക്കുന്ന കാര്യങ്ങളും ഒക്കെ വളരെ, പിന്നെ തിയേറ്ററിൽ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. എന്താണ്, തിയേറ്ററിൽ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ സന്തോഷം തോന്നാനുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ ഒരിക്കലും വയറിളകാത്ത തനിക്ക് എന്താണ് വയറിളക്കാനുള്ളത്, അതായത് ഓപ്പറേഷന് മുമ്പ് ഇനിമ എടുക്കുമല്ലോ, അപ്പൊ ആ ഒരു ഇനിമ എടുക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഒരിക്കലും അന്ന് വരെ നമ്മൾ വിധേയരാവാത്ത കാര്യങ്ങൾക്ക് ഓപ്പറേഷന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു രോഗം സ്ഥിരീകരിക്കുമ്പോൾ നമുക്ക് വിധേയരാകേണ്ടി വരുന്നു. അപ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന, ഡോക്ടർ എന്ന നിലയിലും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലും ഒക്കെ അനുഭവിക്കുന്ന പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ പിന്നീട് എന്താണ്, പ്രീ ഓപ്പറേറ്റീവ് വാർഡിൽ പോകുന്നു. അപ്പൊ അവിടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ENT സർജൻ മാത്രമല്ല അനസ്തീഷ്യസ്റ്റും കൂടി ഉണ്ട്. അതാണത് മത്തായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ ഇര ഒരു VIP അല്ല VVIP ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇരയാണ്, അപ്പൊ തന്റെ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന ഓരോരുത്തരും ഇരയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ആ ഒരു രോഗിയെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളതിന്റെ ഒരു ഒരു പ്രസക്തി അവിടെ വരുന്നുണ്ട്. എന്നിട്ടാണ് പിന്നീടാണ് ഇത്തരത്തിലെല്ലാം വളരെ ഭംഗിയായിട്ട് നർമ്മത്തിൽ ചാടിച്ച് വരികളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കഥയിൽ യൂട്ടേൺ വരുന്നത്. എന്താണ്, ഡോക്ടർ മാധവന്റെ ഹൃദയമിടിപ്പ് നിലച്ചു. അവിടെ വെച്ച് ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് ഡോക്ടർ മാധവൻ മരണപ്പെടുകയാണ്. അങ്ങനെ എന്താണ് ആ ഒരു രോഗി അദ്ദേഹത്തോട് പറഞ്ഞത്, എന്താണ് മരിച്ചു പോകും എന്ന രീതിയിലുള്ള ധ്വനിയിലാണല്ലോ വൈദ്യന്റെ കുട്ടി പുഴുത്തേ ചാകൂ എന്ന് പറഞ്ഞതുപോലെ ഓപ്പറേഷൻ ടേബിൾ അനസ്തേഷ്യ കൊടുത്തപ്പോൾ തന്നെ ഒരു പക്ഷേ അവൻ അനസ്തേഷ്യയുടെ ഓവർഡോസോ അങ്ങനെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ ഒരു ഹൃദയ സ്തംഭനമാകാം, എന്തുകൊണ്ടോ അദ്ദേഹം മരണപ്പെടുന്നു. അപ്പോ അങ്ങനെ മരിച്ചു കഴിയുമ്പോഴാണ് പിന്നെ കഥാകാരൻ ഒരു ഫാന്റസിയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആത്മാവിന് വികാരമേ ഉള്ളൂ, അതിന് ശക്തിയില്ല എന്നൊരു തിരിച്ചറിവുണ്ടാകുന്നു. അത് നമ്മളോടും അത്തരത്തിലൊരു എന്താണ് ഒരു ഫിലോസഫി പറയാൻ കഥാകാരൻ ആഗ്രഹിക്കുന്നത് പോലെയുണ്ട്. കാരണം അതുകൊണ്ടാവണം എല്ലാ അദ്ദേഹം അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നു. അപ്പൊ ആത്മാവിന് ആ ഒരു വികാരമുണ്ട്, പക്ഷെ ശക്തിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടെന്താണ്, എന്തോ ഒരു കനം കുറഞ്ഞ വസ്തു താഴേക്ക് വീഴുന്നു, പക്ഷെ അത് തറയിൽ തൊടുന്നില്ല, പൊങ്ങുതടി പോലെ പൊങ്ങി പൊങ്ങി കളിക്കുന്നു. അത് ആത്മാവാണ് എന്ന് കഥാകാരൻ തന്നെ പറഞ്ഞു തരുന്നു നമുക്ക്. അങ്ങനെ ആ നിമിഷത്തിൽ മാധവന്റെ ശരീരം ശവശരീരമായി മാറുന്നു. ആ പറയുന്നിടത്താണ് മാധവന്റെ ശരീരം എന്നുള്ള ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ നർമ്മത്തിൽ തുടങ്ങിയിട്ട് വളരെ ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ എന്താണ് ഫിലോസഫി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു കഥയായിട്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. അതാണ് മാധവന്റെ ശരീരം. അപ്പോൾ നമുക്ക് മറ്റൊരു കഥയോ കവിതയോ ലേഖനവും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ്.